ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ സംസാരിക്കാൻ പോണത് യു എഫ് ഒയെ പറ്റിയാണ്. സോ യു എഫ് ഒ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺഐഡന്റിഫൈഡ് ഫ്ലയിങ് ഓബ്ജക്ട്സ് എന്നാണ്. അപ്പോൾ യൂഷ്വലി യു എഫ് ഒ എന്ന് പറയുമ്പോൾ ആളുകൾ ഉദ്ദേശിക്കുന്നത് എന്തോ ഏലിയൻ എയർക്രാഫ്റ്റുകൾ അതിനെയാണ് ഉദ്ദേശിക്കുന്നതെന്നാണ് പൊതുവേ ഈ സിനിമയും ബാക്കിയൊക്കെ കണ്ടിട്ട് നമ്മളുടെ ഒരു അസംപ്ഷൻ. പക്ഷേ ആക്ച്വലി യു എഫ് ഒസ് എന്ന് പറയുന്നത് എന്തു ആവാം, നമ്മളിൽ മിക്കവാറും യു എഫ് ഒകളെ കണ്ടിട്ടുണ്ടായി. ആകാശത്തൂടെ എന്തെങ്കിലും സാധനം പറന്നു പോവുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അതൊരു യു എഫ് ഒ ആണ്. സോ എന്തായാലും ആ അങ്ങനെയുള്ള അൺഐഡൻറ്റിഫൈഡ് ആയിട്ടുള്ള ഓപ്ഷനെ കുറിച്ചുള്ള ഒരു സംസാരമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ യു എഫ് ഒ പറയുന്നത് ഒരു കൺസ്പിറസി ആണെന്നും അത് ഏലിയൻസിൻ്റെ ആണെന്നും ഒക്കെ പറഞ്ഞുള്ള ഒരു മിത്ത് നമ്മളുടെ ഇപ്പം പോപ്പ് കൾച്ചറിലും ബാക്കി ഒരു 10-50 വർഷമായിട്ട് നിലനിൽക്കുന്നു. സോ അതിനെക്കുറിച്ചൊരു ഓവറോൾ ആയിട്ടുള്ള സംസാരമാണ് ഉദ്ദേശിക്കുന്നത്. ഒരു തുടക്കം എങ്ങനെയാണ് തുടങ്ങിയത്, പിന്നെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എങ്ങനെയാണ്, അതൊക്കെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്തായാലും ഈ യു എഫ് ഒ എന്ന ടേം ഒരു മിലിറ്ററി ടേമാണ്. അത് ഈ പോപ്പ് കൾച്ചറിലോട്ടും ബാക്കിയെല്ലാം ഈ ഇടയ്ക്കായിട്ടാണ് വന്നത്. കാര്യം അതിന് മുമ്പ് ഇതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നത് ഈ ഫ്ലയിങ് സോസർ എന്ന വാക്കാണ് ഇതിനുമായിട്ട് ഉപയോഗിച്ചത്. അപ്പം ആദ്യം നമുക്ക് ഈ ഫ്ലയിങ് സോസർ എന്ന് പറഞ്ഞുള്ള ആ ഒരു പദം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ഈ ഫ്ലയിങ് സോസർ എന്ന പദം ഉപയോഗിച്ചത് ഏതാണ്ട് വേൾഡ് വാർ II ഒക്കെ കഴിഞ്ഞ് അമേരിക്കയിലെ ഒരു ബിസിനസ് മാൻ ഇതേക്ക് അയാളുടെ പേഴ്സണൽ ആയിട്ടുള്ള പ്ലെയിനിൽ പറന്നു പോയിക്കൊണ്ടിരുന്നപ്പോൾ കുറച്ച് 9 ഹൈ സ്പീഡ് ഓബ്ജക്ട്സിനെ അമേരിക്കയുടെ ഉള്ളിലുള്ള ഒരു ഏരിയയിലായിട്ട് കണ്ടെന്നു. അവ ഇതേ ഈ വെള്ളത്തിൽ കൂടെ സ്കിപ്പ് ചെയ്ത് പോണ ഈ പ്ലേറ്റിലുണ്ട് അല്ലെങ്കിൽ സോസറുകൾ പോലെയാണ് സഞ്ചരിക്കുന്നു അന്നത്തെ ന്യൂസ് റിപ്പോർട്ടേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞു. ഈ സമയത്ത് II സമയത്ത് തന്നെ അവിടെ ഒരു സിറ്റിയുടെ മുകളിലായിട്ട് അൺഐഡൻറ്റിഫൈഡ് ഉള്ള ഒരു ഓബ്ജക്റ്റിനെ കണ്ടെന്ന് പറഞ്ഞ് മിലിറ്ററി ഓഫീസേഴ്സ് കുറച്ച് ഒരു 2-3 മണിക്കൂർ ഒന്ന് ചുമ്മാ എയറിലോട്ട് വെടിവെക്കുകയായിരുന്നു. അവർ പേടിച്ച് വെടിവെച്ചതാണ്. പക്ഷെ അന്ന് എന്തോ ഓബ്ജക്റ്റ് ഉണ്ടായിരുന്നു പറഞ്ഞ് ഓൾറെഡി അന്ന് സമൂഹത്തിൽ അവിടെ ഒരു സംസാരം ഉണ്ടായിരുന്നു. അതെങ്ങനെയാണ് ഈ ഒരു ഇങ്ങനൊരു റിപ്പോർട്ട് വന്നത്? എന്തായാലും ഈ സോസർ വെള്ളത്തിൽ കൂടെ സ്കിപ്പ് ചെയ്യുന്ന കണക്കാണ് സഞ്ചരിക്കുന്നത് എന്നാണ് ഇയാൾ പറഞ്ഞെങ്കിലും ഈ റിപ്പോർട്ട് ചെയ്തയാൾ സോസേഴ്സ് എന്നുള്ള ഒരു പദമാണ് ഉപയോഗിച്ചത്. അപ്പോൾ അതങ്ങ് ഹിറ്റായി. അതായിരുന്നു മെയിനായിട്ട് ആ ഒരു പദം അങ്ങ് ആ ഒരു കൾച്ചറിലോട്ടങ്ങ് എംബഡായി. അതിനുശേഷം ഈ അൺഐഡന്റിഫൈഡ് ആയിട്ടുള്ള എല്ലാ ഓബ്ജക്ട്സിനെയും ഫ്ലയിങ് സോസേഴ്സ് എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. എന്തായാലും ഇതിന് ശേഷം ഈ റോസ്വെൽ ന്യൂ മെക്സിക്കോ എന്ന് പറഞ്ഞ് അമേരിക്കയിലെ താഴെയായിട്ടുള്ള ഇപ്പം ഒരു സൗത്തിലായിട്ടുള്ള ഒരു വിജനമായിട്ടുള്ള ഒരു ഏരിയ ആണ് ന്യൂ മെക്സിക്കോ എന്നൊക്കെ പറയുമ്പം ഡെസേർട്ട് ആയിട്ടുള്ള ഒരു ഏരിയ. അപ്പം അവിടെ ഇതേ കണക്ക് ഉള്ളിലായിട്ട് ഒരിടത്ത് ഒരു അല്പം മിസ്റ്റീരിയസ് ആയിട്ട് എന്തോ ഒന്ന് ക്രാഷ് ആയതായിട്ട് അവിടുത്തെ ആളുകൾക്ക് മനസ്സിലായി. അവിടെ ആളുകളിതെല്ലാം കണ്ടു. പക്ഷെ അപ്പം തന്നെ മിലിറ്ററിക്കാർ വന്ന് ഇതെല്ലാം എടുത്തുകൊണ്ട് പോയി. അപ്പോൾ ആളുകൾ അന്ന് ഇതാണെങ്കിൽ പറഞ്ഞത് ഫ്ലയിങ് സോസർ പറന്ന് വീണയാണെന്ന് ആളുകളുടെ ഇടയിൽ സംസാരമുണ്ടായി. പക്ഷേ മിലിറ്ററി എന്ന് പറഞ്ഞത് അതൊരു എക്സ്പെരിമെൻ്റൽ ആയിട്ടുള്ള വെതർ ബലൂൺ പൊളിഞ്ഞു വീണതാണ്. എന്തായാലും കുറേ വർഷങ്ങൾക്ക് ശേഷം മിലിറ്ററി ഇത് കണക്ക് US എയർഫോഴ്സ് ഇത് കണക്ക് സമ്മതിച്ചു യു എഫ് ഒ ആണെന്നല്ല, ഇതൊരു വെതർ ബലൂൺ എന്നല്ല, പകരം ന്യൂക്ലിയർ വെപ്പൺസ് എൻ്റെ എതിരെ ഈ റഷ്യക്കാർ ഇതേ കണക്ക് സ്പൈസിന് ഉപയോഗിക്കുമ്പോൾ അതിനൊരു കൗണ്ടർ ഇൻസർജൻസി അല്ലെ കൗണ്ടർ എസ്പിനാഷ് ആയിട്ട് ഉപയോഗിക്കും. ഒരു ഒരു പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ടാണ് ചെയ്ത് ഇതൊരു ഫാൾസ് ഇൻഫർമേഷൻ സ്പ്രെഡ് ചെയ്യാനും അതിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. അന്ന് ഈ കോൾഡ് വാർ സമയത്ത് ഇങ്ങനെ അല്പം നമുക്കിപ്പം ഭ്രാന്തെന്ന് തോന്നുന്ന രീതിയിലുള്ള കുറേ മിലിറ്ററി ടാക്റ്റിക്സ് ഒക്കെ ഇവർ ഉപയോഗിക്കും. സോ അതിൻ്റെ ഭാഗമായിട്ടുള്ള എന്തോ ഒരു പണി ചെയ്ത് ഫ്ലോപ്പായി പോയതാണ്. എന്തായാലും അതിനുശേഷം ഇതിനെക്കുറിച്ച് ഈ യു എഫ് ഒ എന്നുള്ളതിനെ കുറിച്ചുള്ള ആ ഒരു മിത്ത് അല്ലെങ്കിൽ ആ ഒരു അർബൻ ലെജൻഡ് നല്ല രീതിയിൽ അങ്ങ് സ്പ്രെഡായി. എന്തായാലും ഈ യു എഫ് ഒകൾ അൺഐഡന്റിഫൈഡ് ഫ്ലയിങ് ഓബ്ജക്ട്സ് എന്ന് പറഞ്ഞൊരു ഫിനോമിന ഉണ്ടെന്ന് മിലിറ്ററിക്ക് ഉറപ്പായിരുന്നു. കാര്യം എന്തൊക്കെയോ കാര്യങ്ങൾ ആകാശത്ത് ആളുകൾ കാണുന്നുണ്ട്. ഇതെല്ലാവരും ചുമ്മാ ഇങ്ങനെ പറയത്തില്ല, അത് ഏലിയൻസ് ഒന്നുമല്ല. പക്ഷെ അത് എന്താണെന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടി മിലിറ്ററി
യു എസ് എയർഫോഴ്സ്, പ്രത്യേകിച്ച് യു എസ് എയർഫോഴ്സ് പല പ്രോജക്റ്റുകളും ഇറക്കിയിട്ടുണ്ട്. ആദ്യ തുടക്കത്തിൽ പ്രോജക്ട് സൈൻ എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ് ഇറക്കി, അത് ഒരു ഒന്നൊന്നര വർഷം അതങ്ങനെ നിന്നു. അവര് ഇത് ഈ എക്സ്ട്രാട്രസ്റ്റിയൽ ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞ് അതിലുള്ള ഇടയിലുള്ള കുറച്ച് റീസെർച്ചേഴ്സ് തന്നെ ഒരു ഹൈപ്പോത്തസിസ് അന്ന് ഇറക്കിയായിരുന്നു. കാര്യം അന്ന് ഇപ്പോഴത്തെ കണക്ക് അല്ല, അന്ന് അത്ര സയൻറ്റിസ്റ്റുകളുടെ ഇടയിൽ പോലും ഏലിയൻസ് ഉണ്ടാവാം എന്നൊരു ചെറിയ ഒരു വിശ്വാസമൊക്കെ അന്ന് ഉണ്ടായിരുന്നു. ഇപ്പം നമ്മൾ നമുക്ക് അറിയാം, കാര്യം നമ്മൾ കൂടുതൽ സ്പേസ് ക്രാഫ്റ്റുകൾ നമ്മൾ സ്പേസിൽ പോലും പോയിട്ടില്ല ഈ സമയത്ത്. അതുകൊണ്ട് സ്പേസ് എന്തുവാണെന്നും സ്പേസ് ഇത്ര അവിടെ അവസ്ഥ എങ്ങനെയാണെന്നുള്ളത് ഇപ്പം നമുക്കറിയാം. പക്ഷെ അന്നത്തെ സയൻറ്റിസ്റ്റുകൾക്ക് പോലും അത്ര പിടുത്തമില്ലാത്തതിനാൽ അതിന് ചാൻസ് ഉണ്ടെന്ന് അവർക്ക് അന്ന് ഈ മിലിറ്ററിയിലുള്ളവർക്ക് തന്നെ അല്പം വിശ്വാസം ഉണ്ടായിരുന്നു. എന്തായാലും അതിനുശേഷം ഈ പ്രോജക്ട് സൈനിന് ശേഷം ഗ്രജ് എന്ന് പറഞ്ഞു, പ്രോജക്ട് ഗ്രജ് എന്ന് പറഞ്ഞ അടുത്തൊരു പ്രോജക്റ്റ് കൊണ്ടുവന്നു. ഇതിന് ശേഷം ഇത് രണ്ടിൻ്റെയും ഒരു റിഫൈൻഡ് ആയിട്ടുള്ള ഒരു പെർമനൻറ്റ് പ്രോജക്റ്റ് ആയിട്ടാണ് പ്രോജക്ട് ബ്ലൂ ബുക്ക് പറഞ്ഞു. പ്രോജക്ട് ബ്ലൂ ബുക്കാണ് ഏറ്റവും കോംപ്രിഹെൻസീവ് ആയിട്ട് അവരെല്ലാ സ്റ്റഡിയും നടത്തിയത്. ആ സ്റ്റഡി നടത്തി നിന്ന് ഇവർക്ക് ഏതാണ്ട് പത്ത് വർഷത്തിൽ കൂടുതലുണ്ടായിരുന്നു, 15 വർഷം എടുക്കിയിട്ടുണ്ടായിരുന്നു. 1952 മുതൽ 1969 വരെ ഉണ്ടായിരുന്നു. എന്നാലും ഇതിൻ്റെ ഇടയ്ക്ക് 12,000 സൈറ്റിങ്സ് ഇവർ പഠനം നടത്തി. അതിൽ ഏതാണ്ട് 94% അവർ എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തു, പക്ഷെ ബാക്കി 6% എന്തുവാന്ന് അവർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പം ആ ഒരു രീതിയിൽ അവർ അങ്ങ് നിർത്തിയിരിക്കുകയാണ് അവരുടെ മിലിറ്ററി. എപ്പോഴും മിലിറ്ററി ഇതും പിന്നുള്ള ലക്ഷ്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനിപ്പം സോവിയറ്റ് യൂണിയൻ്റെ എന്തെങ്കിലും എക്സ്പെരിമെൻ്റൽ പ്ലെയിൻസ് ആണോ അല്ലയോ അതൊക്കെയാണ് അവരുടെ ഒരു അവരുടെ ടെൻഷൻ. അതാണ് അവർ ഇത് സ്റ്റഡി നടത്തുന്നത്. എന്തായാലും ഇതിനുശേഷം ഒന്ന് രണ്ട് സ്റ്റഡികളും കൂടെ വന്നായിരുന്നു. റോബർട്ട്സൺ പാനൽ എന്ന് പറഞ്ഞ് കോണ്ടോൺ റിപ്പോർട്ട് എന്നൊക്കെ പറഞ്ഞ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ ഈ അമേരിക്ക നടക്കുന്നുണ്ടായിരുന്നു. ഈ സമയം റഷ്യയിലുള്ള വിഷയം, റഷ്യയിലുള്ള ഈ മിലിറ്ററി റോക്കറ്റ് എക്സ്പീരിമെൻസ് എല്ലാം ഈ ആളുകൾ കാണുമ്പോൾ അവർ യു എഫ് ഒ ആയിട്ട് അവർ റിപ്പോർട്ട് ചെയ്യും. പക്ഷേ അമേരിക്കയുടെ കണക്കല്ല റഷ്യയിൽ. റഷ്യയിൽ ഇത് കണക്ക് ഫ്രീ പ്രസ് ഇല്ല സോവിയറ്റ് യൂണിയൻ്റെ സമയം അവിടെ. അപ്പം ഇത് റിപ്പോർട്ട് ചെയ്യുക, അത് മിലിറ്ററിക്ക് കൈമാറുന്നു, മിലിറ്ററി അത് ക്രോസ് റെഫറൻസ് ചെയ്തിട്ട് അതങ്ങ് അതുവഴി ഇങ്ങ് പോവുകയാണ്. പിന്നെ ആളുകൾക്ക് തിരിച്ച് ഫീഡ്ബാക്ക് ഒന്നുമില്ല. സോ റഷ്യയിലുള്ള റിപ്പോർട്ടിങ്ങുകൾ ബാക്കി പുറത്തെ ലോകത്തുള്ള റിപ്പോർട്ടിങ്ങും കുറവായിരുന്നു. ഈ സമയത്ത് നമ്മളൊക്കെ ഇവിടെ വേറെ കാര്യങ്ങൾ നമുക്ക് നോക്കാണ്ടായിരുന്നു. നമ്മൾ ഈ യു എഫ് ഒയും ബാക്കിയൊന്നും ഒന്നല്ല അപ്പം നോക്കുന്നത്. അതുകൊണ്ട് നമ്മളുടെ ആകാശത്തെന്തെങ്കിലും കണ്ടാലും നമ്മൾ ശ്രദ്ധിക്കത്തില്ല, ആ വന്നു പോയി കൂടി പോയാൽ ആ ഒരു ചെറിയ ഏരിയയുള്ള ആളുകൾ മാത്രം ഒരു കുറച്ച് പേര് കുറച്ച് നാൾ സംസാരിച്ചിട്ട് അതങ്ങ് വിടും. പക്ഷെ അമേരിക്കയിൽ കൾച്ചറിൽ ഓൾറെഡി ഇങ്ങനെ ഒരു ഫിനോമിന ഉണ്ടെന്നൊരു ഒരു പൊതുവേ ഒരു വിശ്വാസം ഉള്ളതിനാൽ എവിടെയെങ്കിലും ഒരു മൂലയിൽ ആളുകൾ കണ്ടാൽ തന്നെ അതങ്ങ് സ്പ്രെഡാവും. എന്തായാലും അതുകൊണ്ട് പിന്നെ അതിനുശേഷം പിന്നെ ഓരോരോ ഇൻസിഡൻസ് ഇത് കണക്ക് റിപ്പോർട്ട് ചെയ്ത് വന്നു. പിന്നെ ഒരു ഒരു 1980 ഒക്കെ കഴിഞ്ഞപ്പോഴത്തെ ഇതിൻ്റെ ഇൻസിഡൻസ് എന്തായാലും കുറയാൻ തുടങ്ങി. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോട്ടോഗ്രഫിയും ബാക്കിയെല്ലാം കൂടി സ്പ്രെഡാവാൻ തുടങ്ങി. ഫോട്ടോ എടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഈ ആളുകൾ ഇത് ഐഡൻറ്റിഫൈ ചെയ്യുന്ന കാര്യം എളുപ്പമായി. അങ്ങനെ ഇതിൻ്റെ എത്തിക്കസിയിൽ കുറഞ്ഞു കുറഞ്ഞു വന്നു. മാത്രമല്ല നമ്മൾക്ക് അപ്പോൾ സ്പേസിൽ ആസെറ്റ്സ് ഉണ്ട്, സാറ്റലൈറ്റും ബാക്കിയെല്ലാം ഉണ്ട്. സോ നമുക്ക് പൊതുവെയുള്ള ജ്ഞാനം കൂടി വന്നതോടുകൂടി ഈ അൺഐഡൻറ്റിഫൈഡ് ഫ്ലൈങ് ഒബ്ജക്ട്സ് കൂടുതലും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ തുടങ്ങി. സോ യു എഫ് ഒ ഫിലിമിന് അനുസരിച്ച് കുറഞ്ഞു. പക്ഷെ അതിനനുസരിച്ച് ഈ ഫിലിംസിലും ബാക്കിയെല്ലാവരും അപ്പോഴും ആ ഒരു ഫിലിമിന് നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടായിരുന്നു. സോ ഏലിയൻസ് എന്ന് പറഞ്ഞ് ഇൻഡിപെൻഡൻസ് ഡേ അങ്ങനെയൊക്കെ ഫിക്ഷനിൽ ഇഷ്ടം പോലെ ഫിലിംസ് ഇത് ഇത് ഈ ഒരു മിത്തിനെ അപ്പോഴും ഇങ്ങനെ ഫിക്ഷനിൽ ഇത് ആക്റ്റീവായിട്ടുള്ളത് കൊണ്ട് ഇപ്പോഴും ഇങ്ങനെ പബ്ലിക് മൈൻഡിൽ ഇങ്ങനെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ ഈ ഏതാണ്ട് ഈ മാസം 2020 മാർച്ച് ഏപ്രിൽ മാസമായപ്പോൾ യു എസ് ഇതേ കണക്ക് ആദ്യമായിട്ട് ഒരു അൺഐഡൻറ്റിഫൈഡ് ഫ്ലൈയിങ് ഒബ്ജക്റ്റിൻ്റെ വ്യക്തമായിട്ടുള്ള ഒരു വീഡിയോ അവർ പബ്ലിഷ് ചെയ്തായിരുന്നു. അതിപ്പോൾ നമ്മൾ യൂട്യൂബിൽ പോയി നോക്കിയാൽ കാണാൻ പറ്റും. അത് എല്ലാവരും റിപ്പോർട്ട് ചെയ്തതാണ്. അത് അതൊരു അതിനെ ഒരു യു എഫ് ഒ എന്ന് പക്ക നമുക്ക് പറയാൻ ഒക്കും. കാര്യം അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഒക്കുന്നില്ല അവർക്ക്. പക്ഷെ അത് ഫ്ലൈയിങ് ഓബ്ജക്റ്റ് ആണ്. അവർ റഡാർ ഉപയോഗിച്ചു. പിന്നെ അവർക്ക് അപ്പോൾ ഒരു എയർക്രാഫ്റ്റ് കരിയർ അറ്റാക്ക് ഗ്രൂപ്പ് ആ ഏരിയയിലുണ്ടായിരുന്നു. അവിടുത്തെ അവരുടെ ഷിപ്പുകളിൽ നിന്നുള്ള റഡാറിലും എല്ലാം ഒരു ഓബ്ജക്റ്റും ഒരേ മോഷനും അവർ റെക്കോർഡ് ചെയ്തു.
അതുകൊണ്ട് ഇങ്ങനൊരു ഒബ്ജക്റ്റ് ഉണ്ടായിരുന്നെന്ന് അവർക്ക് ഉറപ്പാണ്. അത് മീഡിയയിലെല്ലാം ഉള്ളതാണ്, പക്ഷേ എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. സോ അക്ഷരാർത്ഥത്തിൽ ഒരു യു എഫ് ഒ. അത് ആദ്യമായിട്ടാണ് ഇത്രയും വ്യക്തമായിട്ട് ആളുകൾ ഒരു ഒരു ഗവൺമെൻറ്, പ്രത്യേകിച്ച് അമേരിക്കൻ ഗവൺമെൻറ് അതിനെ ഇങ്ങനെ അക്നോളജ് ചെയ്തു. എന്തായാലും ഇതിനെ പറ്റിയൊക്കെ ഇപ്പം ഈ ഒരു റോസ്വെൽ ഇൻസിഡൻറ്റും ബാക്കിയെല്ലാം ബേസ് ചെയ്തുള്ള ഒരു ടി വി സീരീസാണ് എക്സ്പ്ലയർസ്. ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ എൻ്റെ ഫേവറേറ്റ് ടി വി സീരീസ് എന്നുള്ള ഒരു വ്യൂസിൽ ഫസ്റ്റ് പാർട്ടിൻ്റെ അകത്ത് എക്സ്പ്ലയർസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സോ ആ ടി വി സീരീസ് പോയി കണ്ടു കഴിഞ്ഞാൽ മതി അതിൻ്റെ അകത്ത് ഇതിനെക്കുറിച്ചുള്ള അറ്റ്ലീസ്റ്റ് ഒരു ഇതുമായിട്ട് ഏറ്റവും ബന്ധപ്പെട്ടുള്ളൊരു ഫിഷ് എന്ന് പറയുന്നതാണ്. അല്ലാതെ ഇതിനെക്കുറിച്ച് അല്ലാതെ സ്റ്റഡി നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിസ്റ്ററി ചാനലിൽ ഏഷ്യൻ ഏലിയൻസ് എന്ന് പറഞ്ഞ ടി സീരീസ് ഉണ്ട്. അതിൽ അത്യാവശ്യം ഇതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടാണ് സംസാരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ പുതിയ ഈ നമ്മളുടെ ഒരു ജനറേഷനൊക്കെ എത്തിക്കഴിഞ്ഞപ്പോൾ പഴയ കണക്ക് അതിലൊരു ഇൻട്രസ്റ്റ് ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഏലിയൻസ് ഉണ്ടെന്നുള്ള വിശ്വാസവും ബാക്കിയൊന്നും ഇപ്പം അങ്ങ് പോയി, അതൊരു അന്ധവിശ്വാസമായിട്ട് മാറിയിരിക്കുകയാണ്. പക്ഷേ ഇത് വളരെ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഈ സ്റ്റാർ വാർസ്, സ്റ്റാർ ട്രെക് തുടങ്ങിയതെല്ലാം ആക്ച്വലി അതിനൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത് ഈ യു എഫ് ഒ ഫിനോമിനനാണ്. അതുകൊണ്ട് എന്താ ഇങ്ങനൊരു ഇൻസിഡൻ്റ് ഇനിയിപ്പോൾ നമ്മുടെ ഈ കേരളത്തിലും ഉണ്ടായിരുന്നത് ആണ്. അപ്പോൾ യു എഫ് ഒ എന്ന് പറയാൻ ഒക്കത്തില്ല, എങ്കിലും റെഡ് ട്രെയിൻ എന്ന് പറഞ്ഞൊരു ഇൻസിഡൻറ്റ് ഉണ്ടായിരുന്നു. സോ അത് ഏതാണ്, എനിക്ക് തോന്നുന്നു കോട്ടയം ജില്ലയിലാണ് നടന്നത്. കോട്ടയം ജില്ലയിൽ ഏതാണ്ട് 2000-2005 3 എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അപ്പോൾ ഈ റെഡ് ട്രെയിൻ എന്ന് പറഞ്ഞു റെഡ് കളറിൽ ഒരു ഒരു 2-3 ഈ ചുമന്ന റെയിൻ വീണപ്പോൾ അത് യു എഫ് ഒയുമായി ബന്ധമുണ്ടെന്ന് പറഞ്ഞ് അന്ന് അവിടെ ഉണ്ടായിരുന്ന കുറച്ച് ആളുകൾ അദ്ദേഹങ്ങൾക്ക് സ്യൂഡോ സയൻറ്റിസ്റ്റുകൾ കുറച്ച് പേര് കുറച്ച് അഭിപ്രായങ്ങൾ പറഞ്ഞായിരുന്നു. പക്ഷെ അതൊക്കെ ഇങ്ങ് ആളുകളെല്ലാം മറന്നു. എന്തായാലും ഇതാണ് യു എഫ് ഒ ഫിനോമിനൻ. യു എഫ് ഒ ഫിനോമിനെ കുറിച്ച് ഇതിനെക്കുറിച്ച് കൂടുതൽ കുറേ സാധിക്കാൻ നമുക്ക് ഉണ്ട്. പക്ഷേ അത് ഓരോ ഓരോ ഇൻസിഡൻറ്റിലോട്ട് ഫോക്കസ് ചെയ്യണം. അത് നമുക്ക് വേണമെങ്കിൽ പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഒരു ഒരു റിഫ്രഷർ കണക്ക് എപ്പിസോഡിന് ഒന്നും കൂടെ ചെയ്യാം. എന്തായാലും ഈ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. പിന്നെ എല്ലാ എപ്പിസോഡിലും ഇപ്പം ഒരു പുതിയ പോഡ്കാസ്റ്റിനെ കുറിച്ച് ഞാൻ പറയും. ഇപ്പോൾ വയലറ്റ് പോഡ്കാസ്റ്റ് എന്ന് പറഞ്ഞൊരു പോഡ്കാസ്റ്റ് ഇപ്പം അത് അതിൻ്റെ അത് അതിൻ്റെ നറേറ്ററുമായിട്ട് എനിക്ക് കോൺടാക്ട് ചെയ്തായിരുന്നു. സോ ഒന്ന് പോയി ലിസൺ ചെയ്യണം. ഈ പോഡ്കാസ്റ്റ് ചെയ്യണമൊക്കെ അല്ല, അതൽപ്പം കൂടെ ഫാക്ച്വൽ അല്ലാതെ പേഴ്സണൽ ആയിട്ടുള്ള സ്റ്റോറീസ് എല്ലാം പറയുന്ന ടൈപ്പ് ഒരു പോഡ്കാസ്റ്റ് ആണ്. സോ അതൊന്ന് ലിസൺ ചെയ്യുമെങ്കിൽ നന്നായിരിക്കും. നല്ല പോഡ്കാസ്റ്റ് ആണ്. അതിൻ്റെ ലിങ്കും കൂടെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടു. പിന്നെ അടുത്ത എപ്പിസോഡിൽ കാണാം.